ಆಕಾಶವಾಣಿ നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ വികസന യാത്രയിലെ സുപ്രധാന മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച് വിഴിഞ്ഞം. തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പിന് ഊഷ്മള സ്വീകരണം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റണ്ണിനും തുടക്കമായി. കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ പ്രധാന ഏടാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്തെ സമുദ്രമേഖലയുടെ വികസനത്തിലെ നാഴികക്കല്ലായി വിഴിഞ്ഞം തുറമുഖം മാറുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ. വിരമിച്ച അഗ്നിവീർ സൈനികർക്ക് കേന്ദ്ര പോലീസ് സേനകളിൽ 10% സംവരണം ഏർപ്പെടുത്താൻ അനുമതി. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട ഇഡി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുടെ സൂത്രധാരൻ സിബിഐ പിടിയിൽ. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ വികസന യാത്രയിലെ അഭിമാന നേട്ടമായ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെയും നേതൃത്വത്തിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. തുറമുഖത്തിന്റെ ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. രാജ്യത്തിന് അഭിമാനകരമായ മുഹൂർത്തമാണിതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, മദർ പോർട്ട് എന്ന നിലയിൽ വിഴിഞ്ഞത്തെ സുസജ്ജമാക്കുമെന്നും വ്യക്തമാക്കി. തുറമുഖങ്ങൾ സാമ്പത്തിക വളർച്ചയുടെ ചാലകശക്തിയാണെന്നും വിഴിഞ്ഞം യാഥാർത്ഥ്യമായതോടെ കേരളത്തിന്റെ വികസന അധ്യായത്തിൽ പുതിയൊരു ഏടുകൂടി തുറന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. 2028 സമ്പൂർണ്ണ തുറമുഖമായി വിഴിഞ്ഞം മാറുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമായി തീരുകയാണ്. ഇതിനെ സഹായിച്ച, ഇതുമായി സഹകരിച്ച, ആവശ്യമായ പിന്തുണ നൽകിയ എല്ലാവർക്കും കേരളത്തിന്റെ കൃതജ്ഞത ആദ്യമായും രേഖപ്പെടുത്തട്ടെ. തുറമുഖങ്ങൾ സാമ്പത്തിക വളർച്ചയുടെ ഏറ്റവും വലിയ ചാലകശക്തിയാണ്. വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ വികസന അധ്യായത്തിലെ ഒരു പുതിയ ഏട് ആരംഭിക്കുകയാണ്.
ലോകോത്തര നിലവാരത്തിലുള്ള തുറമുഖമായി വിഴിഞ്ഞത്തെ മാറ്റാൻ കേരള സർക്കാർ നൽകിയ പരിശ്രമങ്ങളെ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ അഭിനന്ദിച്ചു. രാജ്യത്തെ സമുദ്രമേഖലയുടെ വികസനത്തിന് സുപ്രധാന നാഴികക്കല്ലായി വിഴിഞ്ഞം തുറമുഖം മാറുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് ലോകോത്തര നിലവാരമുള്ള തുറമുഖങ്ങൾ സൃഷ്ടിക്കുക എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്നങ്ങളിലേക്കുള്ള മറ്റൊരു ചുവടുവയ്പ്പാണ് വിഴിഞ്ഞം എന്നും അദ്ദേഹം പറഞ്ഞു.
At the very outset, I would like to congratulate the government of Kerala for its initiative and leadership in setting up a new benchmark in the country's maritime sector by creating a new greenfield world-class port in the country. Vizhinjam port is truly India's first deep-water interstate container transshipment terminal. This is a big step forward in the implementation of our Honorable Prime Minister Sri Narendra Modi's vision of creating world-class port infrastructure in the country.
തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ, അദാനി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കരൺ അദാനി തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇന്നലെ രാവിലെയാണ് സാൻ ഫെർണാണ്ടോ മദർഷിപ്പ് വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത്. വാട്ടർ സല്യൂട്ട് നൽകിയാണ് കപ്പലിനെ വിഴിഞ്ഞത്തേക്ക് സ്വീകരിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ 2 മുതൽ 3 മാസം വരെ തുടരും. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടെ തുറമുഖം കമ്മീഷൻ ചെയ്യും. സേവനത്തിൽ നിന്ന് വിരമിക്കുന്ന അഗ്നിവീർ സൈനികർക്ക് കേന്ദ്ര പോലീസ് സേനകളിൽ 10% സംവരണം ഏർപ്പെടുത്തും. ഇവർക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകുമെന്നും ശാരീരിക ക്ഷമത പരിശോധന ഉണ്ടാകില്ലെന്നും BSF, CRPF, CISF, SSB തുടങ്ങിയ സേനാവിഭാഗങ്ങൾ അറിയിച്ചു. കേന്ദ്ര സായുധ പോലീസ് സേനകളിലേക്ക് വിരമിച്ച അഗ്നിവീർ സൈനികരെ നിയമിക്കുന്നതിനുള്ള തീരുമാനം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വലിയ ചുവടുവയ്പ്പാണെന്ന് CISF ഡയറക്ടർ ജനറൽ നീന സിംഗ് പറഞ്ഞു. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട ഇഡി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. ഇഡി അറസ്റ്റ് ചോദ്യം ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരുൾപ്പെട്ട ബെഞ്ച് വിശാല ബെഞ്ചിന് കൈമാറി. അതേസമയം മദ്യനയ അഴിമതി കേസിൽ CBI അറസ്റ്റിലായതിനാൽ കെജ്രിവാളിന് കസ്റ്റഡിയിൽ തുടരേണ്ടിവരും. കേസിൽ കഴിഞ്ഞ മാസം 25 CBI കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. ഇഡി കേസിൽ മാർച്ച് 21 അറസ്റ്റിലായ കെജ്രിവാളിന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ സുപ്രീംകോടതി മുൻപും ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ മുഖ്യ സൂത്രധാരൻ രാകേഷ് രഞ്ജനെ CBI അറസ്റ്റ് ചെയ്തു. റോക്കി എന്നറിയപ്പെടുന്ന ഇയാളെ 10 ദിവസത്തെ CBI കസ്റ്റഡിയിൽ വിട്ടു. രാകേഷിന്റെ അറസ്റ്റോടെ ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് കരുതുന്നത്. കേസിൽ അറസ്റ്റിലായ ഝാർഖണ്ഡിലെ ഹസാരിബാഗിലുള്ള ഒയാസിസ് സ്കൂൾ പ്രിൻസിപ്പൽ അടക്കം 4 പേരെ CBI റിമാൻഡ് കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ജയിലിലേക്ക് മാറ്റി. ബീഹാറിലെ പട്നയിൽ നിന്നും കണ്ടെടുത്ത കത്തിച്ച നിലയിലുള്ള ചോദ്യപേപ്പർ ഒയാസിസ് സ്കൂളിലെ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് അയച്ചതാണെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിൻസിപ്പാളിനെയും വൈസ് പ്രിൻസിപ്പാളിനെയും അടക്കം CBI അറസ്റ്റ് ചെയ്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AERNews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
വിജ്ഞാനാധിഷ്ഠിത സമ്പദ്വ്യവസ്ഥയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പി രാജീവ്. ആദ്യ അന്താരാഷ്ട്ര ജെൻ AI കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ നിക്ഷേപവും തൊഴിൽ സാധ്യതകളും വർദ്ധിപ്പിക്കുകയാണ് ജെൻ AI കോൺക്ലേവ് പോലുള്ള സംരംഭങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരും IBMഉം ചേർന്ന് കൊച്ചിയിൽ നടത്തുന്ന ജെൻ AI കോൺക്ലേവിന് ഇന്ന് സമാപനമാകും. IAS പ്രൊബേഷണറി ഓഫീസർ പൂജ ഖേത്കറുടെ നിയമനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ ഏകാംഗ സമിതിയെ നിയോഗിച്ചു. OBC സംവരണവും ഭിന്നശേഷിയും തെളിയിക്കുന്നതിന് വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകിയതായാണ് ഇവർക്കെതിരെ ഉയർന്ന ആരോപണം. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അധികാര ദുർവിനിയോഗം നടത്തിയതായി പൂജ ഖേത്കർക്കെതിരെ ആരോപണം ഉയർന്നിരുന്നു. സ്വകാര്യ വാഹനത്തിൽ ബീക്കർ ലൈറ്റ് ഘടിപ്പിച്ചതടക്കമുള്ള ആരോപണങ്ങളാണ് ഇവർക്കെതിരെ ഉയർന്നത്. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സമിതിക്ക് സർക്കാർ നിർദ്ദേശം നൽകിയത്. അസമിൽ വെള്ളപ്പൊക്കത്തിന് നേരിയ ശമനം. എന്നാൽ 26 ജില്ലകളിലെ 2500 ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിൽ തുടരുകയാണ്. 39,000 ഹെക്ടറിൽ കൃഷിനാശമുണ്ടായി. സംസ്ഥാനത്തെ നദികളെല്ലാം അപകടനിലയ്ക്ക് മുകളിൽ ഒഴുകുകയാണ്. അസമിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരത്ത് 5 പേർക്കുകൂടി കോളറ സ്ഥിരീകരിച്ചു. ഇതോടെ നിലവിൽ കോളറ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 7 ആയി. നെയ്യാറ്റിൻകര സ്പെഷ്യൽ സ്കൂളിൽ നിന്നുള്ളവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരത്ത് കോളറ ബാധിത പ്രദേശത്ത് പ്രതിരോധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനായി വെള്ളം ഉൾപ്പെടെയുള്ള സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. രോഗലക്ഷണങ്ങൾ കാണുന്നവരുടെ സാമ്പിളുകൾ എത്രയും വേഗം പരിശോധനയ്ക്ക് അയക്കാൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിരുന്നു. രോഗലക്ഷണങ്ങളുള്ളവരെയും അവരുടെ സമ്പർക്ക പട്ടികയിലുള്ളവരെയും നിരന്തരമായി നിരീക്ഷിച്ചു വരികയാണ്. ഐരാണിമുട്ടം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഐസൊലേഷൻ വാർഡ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ആദ്യ സെമിയിൽ റഷ്യയുടെ ഡാനിയൽ മെദ്വദേവ് ഇന്ന് സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസിനെ നേരിടും. 2ാം സെമിഫൈനലിൽ ഇറ്റാലിയൻ താരം ലോറൻസോ മുസേറ്റി സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ചുമായി ഏറ്റുമുട്ടും. മറ്റന്നാളാണ് ഫൈനൽ മത്സരം. നാളെ നടക്കുന്ന വനിതാ സിംഗിൾസ് ഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക് താരം ബാർബറോ ക്രെച്ചിക്കോവ ഇറ്റലിയുടെ ജാസ്മിൻ പവോലിനിയെ നേരിടും. നേപ്പാളിലെ ചിത്വാൻ ജില്ലയിലെ സിമാൾട്ടൻ മേഖലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 65 യാത്രക്കാരുമായി പോയ 2 ബസ്സുകൾ കാണാതായതായി റിപ്പോർട്ട്. ബസ്സുകൾ തൃശൂലി നദിയിലേക്ക് പതിച്ചാണ് അപകടമുണ്ടായത്. കാണാതായവരിൽ 7 പേർ ഇന്ത്യക്കാരാണ്. ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ബ്രിക്സ് കൂട്ടായ്മ ഭാവിയിൽ പാർലമെന്ററി ഘടനയിലുള്ള സംഘടനാരൂപം കൈവരിക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ. ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിന്റെ 10ാം സമ്മേളനത്തെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇതിലൂടെ ബ്രിക്സിന്റെ ആഗോള സ്വാധീനം ശക്തിപ്പെടുത്താൻ സാധിക്കുമെന്നും വ്ലാഡിമിർ പുടിൻ ചൂണ്ടിക്കാട്ടി. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിന് ഒത്താശ ചെയ്തത് ചൈനയെന്നാരോപിച്ച് നാറ്റോ. വാഷിംഗ്ടണിൽ US പ്രസിഡന്റ് ജോ ബൈഡൻ ആതിഥേയത്വം വഹിച്ച ഉച്ചകോടിയിലാണ് നാറ്റോ സഖ്യം ചൈനയ്ക്കെതിരെ പരസ്യമായ ആരോപണം ഉന്നയിച്ചത്. യുദ്ധത്തിൽ റഷ്യയ്ക്കുള്ള ചൈനയുടെ പിന്തുണയെ അപലപിച്ച നാറ്റോ സഖ്യരാജ്യങ്ങൾ ഉച്ചകോടിയിൽ സംയുക്ത പ്രസ്താവന നടത്തി. ഇന്ത്യ ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി ഈ നൂറ്റാണ്ടിലുടനീളം തുടരുമെന്ന് UN ജനസംഖ്യാ വിദഗ്ധ ക്ലെയർ മെനോസി. 2060ഓടെ ജനസംഖ്യ ഏറ്റവും ഉയർന്ന നിലയിലെത്തുമെന്നും പിന്നീടത് നേരിയ തോതിൽ കുറയാൻ തുടങ്ങുമെന്നും അവർ വ്യക്തമാക്കി. തൊഴിൽ സേനയുടെ എണ്ണത്തിലെ വർധന രാജ്യത്തിന് അനുകൂല അവസരം സൃഷ്ടിക്കുമെന്നും UN വിദഗ്ധ ചൂണ്ടിക്കാട്ടി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ വികസനയാത്രയിലെ സുപ്രധാന മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച് വിഴിഞ്ഞം. തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പിന് ഊഷ്മള സ്വീകരണം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റണ്ണിനും തുടക്കമായി. കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ പ്രധാന ഏടാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്തെ സമുദ്രമേഖലയുടെ വികസനത്തിലെ നാഴികക്കല്ലായി വിഴിഞ്ഞം തുറമുഖം മാറുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. വിരമിച്ച അഗ്നിവീർ സൈനികർക്ക് കേന്ദ്ര പോലീസ് സേനകളിൽ 10% സംവരണം ഏർപ്പെടുത്താൻ അനുമതി. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട ED കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുടെ സൂത്രധാരൻ സിബിഐ പിടിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.